കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലൂടെയുള്ള പ്രയാണത്തിൽ അഞ്ചാമത്തെ ഘട്ടത്തിൽ നമ്മളെത്തി. രാജഭരണം, ആ രാജഭരണത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠന വിഷയമാക്കി കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് ഇസ്രായേലിലേക്ക് രാജഭരണം കടന്നു വന്നതെന്നും എങ്ങനെയാണ് ഒരാൾ രാജാവായിത്തീരുന്നതെന്നും നമ്മൾ കണ്ടു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ മൂന്ന് രാജാക്കന്മാരെക്കുറിച്ചും നമ്മൾ ചുരുക്കമായി കണ്ടുകഴിഞ്ഞു. സൗൾ, ദാവീദ്, സോളമൻ. സോളമന്റെ മരണത്തെ തുടർന്നുണ്ടായ സംഭവ പരമ്പരകളാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. വിഭക്ത രാജ്യം എന്ന് നമുക്ക് ആദ്യമേ വിശേഷിപ്പിക്കാം. ഏകദേശം 200 വർഷത്തേക്ക് ഇസ്രായേൽക്കാർ രണ്ട് രാജ്യങ്ങളായി നിലനിന്നുവെന്നും അതിനുശേഷം 721 ശേഷം 10 ഗോത്രങ്ങൾ അപ്രത്യക്ഷമായ സാഹചര്യത്തിൽ യൂദാ ഗോത്രം മാത്രം കുറച്ചു കാലത്തേക്ക് കൂടി നീണ്ടുനിന്നുവെന്ന് നമ്മൾ ആമുഖമായി പറഞ്ഞു വച്ചിരുന്നു. ഈ രണ്ട് ഘട്ടങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. ചരിത്രത്തിന്റെ വിശദാംശങ്ങളിൽ തങ്ങി നിൽക്കാതെ ഈ ചരിത്രത്തിലൂടെ വെളിപ്പെടുന്ന രക്ഷാചരിത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ശ്രമിക്കുന്നത്. വിശദാംശങ്ങളൊക്കെ ബാക്കിയുള്ള പഠനങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. തുടർന്നുള്ള പഠന പരമ്പരകളിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇസ്രായേൽ ചരിത്രം തന്നെ വിശദമായ പഠനത്തിന് വിഷയമാക്കുന്നതാവും. ഇതൊരു ആമുഖ പഠനമാണ്. നമ്മൾ ഈ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും ഉള്ളിലേക്കും കടന്ന് വിശദാംശങ്ങൾക്കപ്പുറത്ത് വിരിയുന്ന സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ആദ്യമേ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഈ രാജ്യം വിഭജിക്കപ്പെട്ടത്? ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഒറ്റ ജനമാക്കി നിർത്തുന്നതിന് പകരം എന്തുകൊണ്ട് ഈ 12 ഗോത്രങ്ങൾ ഭിന്നിച്ച് രണ്ട് രാജ്യങ്ങളായി തീർന്നു? ഒരു സൂചന കഴിഞ്ഞ സെഷനിൽ ഞാൻ നൽകിയിരുന്നു. അത് ഇസ്രായേൽ ജനം അനുഭവിച്ച കഠിനമായ രാജഭരണത്തിൻ്റെ ദോഷഫലങ്ങളാണ് എന്ന് നമ്മൾ കണ്ടായിരുന്നു. സോളമന്റെ മരണത്തിന് ശേഷം മകനായ രഹോബോവാമിനെ രാജാവായി അഭിഷേകിക്കാനും സ്വീകരിക്കാനും അനുമോദിക്കാനും വേണ്ടിയാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ കൂടി ഒരുമിച്ച് കൂടിയത്. പക്ഷേ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് കൂടിയ സാഹചര്യത്തിൽ അവർക്ക് ഒരേ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നുള്ളൂ: ഞങ്ങളുടെ ഭാരം ലഘൂകരിച്ചു തരണം. നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ ചുമത്തിയത് വലിയ ഭാരമാണ്, അതിൻ്റെ ഭാരം അല്പമൊന്ന് കുറച്ചു തരിക, ഞങ്ങൾ നിന്നെ സേവിച്ചുകൊള്ളാം. ജനം രാജാവിനെ സേവിക്കുക എന്നത് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞത്. മറ്റെല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. രാജാവിനെ സേവിക്കുകയാണ് ജനത്തിൻ്റെ ലക്ഷ്യം, ദൗത്യം എന്ന് എല്ലാ ജനതകളും കരുതി. മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്ന് പറഞ്ഞ ഇസ്രായേൽ ജനവും അത് സ്വീകരിക്കാൻ സന്നദ്ധമായിരുന്നു. പക്ഷേ വിവേകശൂന്യനായ രഹോബോവാം എടുത്ത തീരുമാനം ജനത്തിൽ പിളർപ്പിന് കാരണമായി തീർന്നു. സോളമന്റെ ഉപദേഷ്ടാക്കൾ ആയ പ്രായം ചെന്ന ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു രഹോബോവാമിന്. അവരോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞു ജനങ്ങളുടെ യാചന അഭ്യർത്ഥന തികച്ചും ന്യായമാണ്, അവരുടെ ഭാരമൊന്ന് കുറച്ചു കൊടുക്കൂ, അല്പം നികുതി ഇളവുകളും അല്പം ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കൂ, അവർ നിന്റെ കൂടെ നിന്നുകൊള്ളും. ചെറുപ്പക്കാരായ ഉപദേശകന്മാരോട് ചോദിച്ചു പറഞ്ഞു ഇപ്പോൾ നീ വഴങ്ങിക്കൊടുക്കരുത്, തുടക്കത്തിലെ മുറുകെ പിടിച്ചെങ്കിലേ നിനക്ക് അധികാരം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. വിവേകശൂന്യനും ചെറുപ്പക്കാരനും ബുദ്ധിഹീനനുമായ രാജാവ് തൻ്റെ സമപ്രായക്കാരുടെ അഭിപ്രായമാണ് സ്വീകരിച്ചത്. അധികാരം അടിച്ചേൽപ്പിക്കേണ്ടതാണ്, വഴങ്ങിക്കൊടുത്താൽ അവർ നിന്റെ അധികാരം അംഗീകരിക്കുകയില്ല എന്ന് കൊടുത്ത ഉപദേശം അദ്ദേഹം സ്വീകരിച്ചു. ഉപദേഷ്ടാക്കൾ ഇങ്ങനെയാണ് പറയുക, രാജാക്കന്മാരുടെ 1:12, 12:10 അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുഖത്തിന്റെ ഭാരം കൂട്ടി അതങ്ങ് കുറച്ചു തരണം എന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക എന്റെ ചെറുവിരൽ എന്റെ പിതാവിന്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്, അവൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽ വെച്ചു ഞാൻ അവന്റെ ഭാരം കൂട്ടും, അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു ഞാൻ മുൾ ചാട്ട കൊണ്ട് അടിക്കും. ഇതാണ് നൽകിയ ഉപദേശം, ഇതാണ് രാജാവ് അവരോട് പറഞ്ഞത്. എൻ്റെ അപ്പൻ്റെ അരക്കെട്ടിനേക്കാൾ എൻ്റെ അണിവിരൽ വലുതാണെന്ന് പറഞ്ഞ രാജാവിൻ്റെ മൗഢ്യവും അഹങ്കാരവും താൻ പോരുമയുമാണ് വാസ്തവത്തിൽ ദേശത്തിൻ്റെ പിളർപ്പിന് കാരണമായത്. എന്നും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുക? രാഷ്ട്രത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അധികാരികളുടെ വിവേകശൂന്യമായ പെരുമാറ്റം സുഹൃത്തുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിത്തീരുന്നു. സഭയിൽ അനേകം പിളർപ്പുണ്ടായതിന് കാരണം പലപ്പോഴും അധികാരികളുടെ വിട്ടുവീഴ്ച മനോഭാവമില്ലാത്തതാണ്. താൻ പോരുമ, എൻ്റെ അധികാരം അടിച്ചേൽപ്പിച്ചെങ്കിലേ മറ്റുള്ളവർ അംഗീകരിക്കൂ എന്നുള്ള ആ ചിന്ത രാഷ്ട്രത്തിലും സഭാ സമൂഹത്തിലുമൊക്കെ പിളർപ്പിന് കാരണമാകുന്നത് നമ്മൾ ഇന്നും കണ്ടു. അങ്ങനെ ഒന്നാണ് ഇസ്രായേലിലുണ്ടായത്, അത് വലിയ നാശത്തിന് കാരണമായി തീരുകയും ചെയ്തു. റഹബോവാമിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും ആ അധികാരപ്രമത്തതയും ഇസ്രായേലിനെ രണ്ട് രാജ്യങ്ങളാക്കി തീർത്തു, വടക്ക് ഇസ്രായേൽ, തെക്ക് യൂത. പക്ഷേ അത് നാശത്തിന് വഴിമരുന്നെടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേൽക്കാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 12:16 രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം, ജെസയുടെ പുത്രനിൽ ഞങ്ങൾക്ക് എന്ത് അവകാശം, ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക, ദാവീദെ നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക. അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. കൂടാരങ്ങളിലേക്ക് മടങ്ങി ഒരു വേറൊരാളെ രാജാവായി വാഴിക്കുകയാണ് ചെയ്തത്. രഹബോവാമിനെ തിരസ്കരിച്ചതിന് ശേഷം ജെറോബോവാം എന്ന ഒളിച്ചോടിപ്പോയ ഒരു അടിമയെ തിരിച്ചു കൊണ്ടുവന്ന് രാജാവാക്കിയവർ. ഇനി അങ്ങോട്ട് രാജാക്കന്മാരുടെ പരമ്പരകളാണ് ഇസ്രായേലിൽ ഇറങ്ങേറുക. ഒന്നിനു പിറകെ ഒന്നായി 19 രാജാക്കന്മാർ വടക്കൻ രാജ്യമായി ഇസ്രായേൽ ഭരിച്ചു. 200 വർഷത്തിനിടയ്ക്ക് ആവറേജ് ഏതാണ്ട് 10 വർഷം. അതിൽ പലരും ഒരു വർഷത്തിൽ കുറച്ചേ ഭരിച്ചുള്ളൂ. 6 ദിവസം മാത്രം ഭരിച്ച ഒരു രാജാവുണ്ട്, സിമ്രി എന്ന് പറഞ്ഞ്. അതേസമയം 40 വർഷം ഭരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു. പൊതുവേ ഇസ്രായേലിൽ രാജഭരണത്തിന് സ്ഥിരതയുണ്ടായിരുന്നില്ല. 6 വംശങ്ങളിൽ നിന്നായി 6 കുടുംബങ്ങളിൽ നിന്നായിട്ടാണ് 19 രാജാക്കന്മാരുണ്ടാകുന്നത്. ഒരാൾ രാജാവാകുന്നു, ഒരു സൈന്യാധിപൻ ആ രാജാവിനെ വധിച്ച് സ്വയം രാജാവാകുന്നു, വീണ്ടും രാജാക്കന്മാർ കൊല്ലപ്പെടുകയും പുതിയ രാജാക്കന്മാർ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇസ്രായേൽ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ സ്ഥിരതയില്ല. ഒന്നിനു പുറകെ ഒന്നായി പട്ടാള വിപ്ലവങ്ങൾ, നിരന്തരമായ കലാപങ്ങൾ, കൊലപാതകങ്ങൾ. ഇങ്ങനെയാണ് വടക്കൻ രാജ്യം വികസിക്കുക. വടക്കൻ രാജ്യത്ത് മറ്റൊന്നുകൂടി സംഭവിച്ചു. വടക്കൻ രാജ്യം ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ട് ആ രാജ്യം യാഹ്വയിലുള്ള വിശ്വാസത്തിൽ നിന്ന് കാലാന്തരത്തിൽ അകന്നുപോകുന്നതായിട്ട് കാണും. പ്രത്യേകിച്ചും ജെസബൽ എന്നൊരു റാണിയുടെ സ്വാധീനത്തിന് കീഴിൽ ആഹാബ് രാജാവ് വിവാഹം ചെയ്ത ജെസബൽ എന്ന വിദേശീയ രാജ്ഞി ഇസ്രായേലിൽ ബോധപൂർവം ബാൽ ആരാധന നടപ്പിലാക്കുകയും യാഹ്വയെ ആരാധന ഉന്നൂലനം ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയാണ്. ജെസബലിൻ്റെ സ്വാധീനം ഇസ്രായേലിൽ വളരെയേറെ ഉണ്ടായി. വിജാതീയ ആചാരങ്ങൾ കടന്നു വന്നു. സോളമന്റെ കാലത്ത് തന്നെ വിജാതീയ ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ വിഗ്രഹാരാധനയും പരദൈവാരാധനകളും വളരെ ശക്തിപ്പെട്ടു വന്നു. യാഹ്വയിലുള്ള വിശ്വാസം തന്നെ ക്ഷയിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് വടക്കൻ രാജ്യത്താണ് ഏറ്റവും ശക്തരായ പ്രവാചകന്മാർ കടന്നു വരുന്നത്. വിഗ്രഹാരാധനയും അതോടൊപ്പം സമൂഹത്തിലെ അനീതിയും ഒരുമിച്ചു പോകുന്നതായിട്ട് കാണും. കർത്താവായ ദൈവത്തെ യാഹ്വയെ ആരാധിക്കുന്ന വ്യക്തികൾ യാഹ്വയുടെ പ്രമാണങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പരിധിവരെ അതിന് ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ധാർമ്മികമായ ഇച്ഛാശക്തിയില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, മനുഷ്യനിർമ്മിതങ്ങളായ വിഗ്രഹങ്ങളെ തങ്ങളുടെ ദൈവങ്ങളായി സങ്കല്പിക്കുകയും ആ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നവർ, ആ ദൈവങ്ങളുടെ ഹിതം അറിയുകയല്ല തങ്ങളുടെ ഹിതം ദൈവത്തെക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോഴ് യാഹ്വേ ആരാധന ധാർമ്മികതയുടെ അടിത്തറയായി നിൽക്കുമ്പോൾ വിഗ്രഹാരാധന അധാർമ്മികതയ്ക്ക് വളം ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ആഹാബ് രാജാവ് ഇസ്രായേലിൽ വലിയ ഒരു അധാർമ്മികത, ഒരു അധർമ്മത്തിന് കാരണമായി തീർന്നത്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ്. അത് ആഹാബ് രാജാവ് ഇസ്രായേൽ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേശത്തുള്ള നാബോത്ത് എന്നൊരു ഒരു കൃഷിക്കാരന് ഉണ്ടായിരുന്ന മുന്തിരിത്തോട്ടം രാജാവിന് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടാവുകയും ആ മുന്തിരിത്തോട്ടത്തിന് പകരമായി രാജ്യം സ്ഥലം കൊടുക്കാം അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആഹാബ് വിസമ്മതിക്കുകയും ചെയ്യുന്നു. ആഹാബിന് തോട്ടം കൊടുക്കാൻ നാബോത്ത് വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി 21-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം എടുത്തു കാണിച്ചു എന്നേ ഉള്ളൂ. നാബോത്ത് എന്നൊരു കൃഷിക്കാരൻ്റെ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിച്ച രാജാവായ ആഹാബ് അത് നേരിട്ടങ്ങ് എടുക്കുകയല്ല ചെയ്യുക. അദ്ദേഹം വിഷാദിച്ചു. രാജ്യം സ്ഥലം തനിക്ക് കിട്ടാത്തതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. പക്ഷേ അദ്ദേഹത്തെ ഒരു അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് ജസബലാണ്. അങ്ങാണോ രാജാവ് എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ജസബലിൻ്റെ പ്രഭാഷണം അവസാനം ചെന്നെത്തുന്നത് നാബോത്തിനെ കൊല ചെയ്യാൻ തീരുമാനിക്കുന്നതിലാണ്. ആഹാബിൻ്റെ മുദ്രബോധനം കൊണ്ട് ഒപ്പുവെച്ച കത്ത് ജസ്രയേലിലെ ന്യായാധിപന്മാർക്ക് അയച്ചു കൊടുക്കുകയും ജസബലിൻ്റെ ആജ്ഞപ്രകാരം നാബോത്തിനെ ദൈവദൂഷകനും രാജദ്രോഹിയുമായി മുദ്രകുത്തി കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കല്ലെറിഞ്ഞു കൊന്ന് നാബോത്തിൻ്റെ ദേശം സ്വന്തമാക്കാനായി ആഹാബിനെ ജസബൽ ക്ഷണിക്കുകയാണ്. ഒരു ഉദാഹരണം എടുത്തു കാണിച്ചുവെന്ന് മാത്രം. എപ്രകാരമാണ് വിഗ്രഹാരാധനയും അനീതിയും ഒരുമിച്ചു പോകുന്നത്, എപ്രകാരമാണ് രാജഭരണം ജനത്തിൻ്റെ സമൂല നാശത്തിലേക്ക് നയിക്കുന്നത് ഉദാഹരണമാണ്. അപ്പോൾ വടക്കൻ രാജ്യം ആയ ഇസ്രായേലിൽ ദൈവിക ഭരണം നടപ്പിലാകാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, ശക്തന്മാരായ പ്രവാചകന്മാർ രംഗത്ത് വന്നു. ഈ പ്രവാചകന്മാരിലൂടെയാണ് ദൈവഹിതം കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്നത്. ഏലിയായും എലീഷായും പിന്നീട് സ്വന്തം പേരിൽ പുസ്തകമുള്ള ആമോസും ഹോസിയായും രംഗത്ത് വന്നത് വടക്കൻ രാജ്യമായ ഇസ്രായേലിലാണ്. അപ്പോൾ വടക്കൻ രാജ്യം കലാപങ്ങൾ രാജ്യമായിരുന്നു. ഈ കലാപങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പലപ്പോഴും പ്രവാചകന്മാരായിരുന്നു. യാഹ്വയുടെ നിയമത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രാജാക്കന്മാരെ ചോദ്യം ചെയ്യുകയും വിചാരണ ചെയ്യുകയും കുറ്റം വിധിക്കുകയും അവർക്ക് മരണശിക്ഷ വിധിക്കുകയും ചെയ്യുന്നത് ഈ പ്രവാചകന്മാരാണ്. ഉദാഹരണത്തിന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് ഏലിയ പ്രവാചകൻ ആഹാബിനെതിരെ പ്രസ്താവിക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷാവിധി ശ്രദ്ധേയമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കൈയേറിയോ? അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. ഇതായിരുന്നു പ്രവാചക ശബ്ദം. രാജാക്കന്മാരെ ചോദ്യം ചെയ്ത പ്രവാചകന്മാർ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ശബ്ദമായി, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി രംഗത്ത് വന്ന പ്രവാചകന്മാർ. ഇത് വടക്കൻ രാജ്യത്തിൻ്റെ കഥ. തെക്കൻ രാജ്യമായ യൂദായുടെയും കഥ അത്ര തന്നെ വ്യത്യസ്തമായിരുന്നില്ല. യാഹ്വയിലുള്ള വിശ്വാസം നിലനിന്നു. വിഗ്രഹാരാധന അത്ര തന്നെ ശക്തമായില്ല. പക്ഷേ സമൂഹത്തിലെ അനീതിയും അക്രമങ്ങളും വടക്കൻ രാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് പറയാനാവില്ല തെക്കൻ രാജ്യത്തും. ഇപ്പോൾ വടക്കും തെക്കും ഈ രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലായിരുന്നു അധികകാലവും. റഹബോം തന്നെ യുദ്ധം ആരംഭിച്ചു. വടക്കൻ രാജ്യമായി പിളർന്നുപോയ 10 ഗോത്രങ്ങളെയും തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ യുദ്ധത്തിൽ റഹബോം പരാജയപ്പെടുകയായി. പിന്നീട് വന്ന രാജാക്കന്മാരും അധിക പങ്കും പരസ്പരം യുദ്ധത്തിലാണ് കഴിഞ്ഞിരുന്നത്. അവസാനമാകുമ്പോഴേക്കും 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 730-736 കാലഘട്ടമായപ്പോഴേക്കും അസീറിയക്കെതിരെ ഒരു സഖ്യമുണ്ടാകാൻ വേണ്ടി യൂദായെ ക്ഷണിച്ച വടക്കൻ രാജ്യമായ ഇസ്രായേലും അവരുടെ അയൽക്കാരായ സിറിയയും കൂടി യൂദായ്ക്കെതിരെ നടത്തുന്ന ഒരു യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ ബൈബിൾ നമ്മൾ കാണും. വളരെ പ്രസിദ്ധമായ മിശിഹായെ സംബന്ധിച്ച പ്രവചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കാണുന്ന കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്ന പ്രവചനം ഉണ്ടാകുന്നത് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് പഠന വിഷയമാക്കുന്നതാണ്. അപ്പോൾ വടക്കും തെക്കും രാജാക്കന്മാർ വരികയും തെക്കൻ രാജ്യത്ത് ഒരു ദാവീദിന്റെ വംശപരമ്പര നിലനിൽക്കുകയും വടക്കൻ രാജ്യത്ത് അനേകം രാജവംശങ്ങൾ മാറി മാറി വരികയും ചെയ്ത ഒരു സാഹചര്യം 200 വർഷത്തോളം ദീർഘിച്ചു ഈ അവസ്ഥ. ഇതോടുകൂടി 721 വടക്കൻ രാജ്യത്തിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ്. അതിന് മുഖ്യമായും കാരണമായത് അസീറിയയുടെ കടന്നാക്രമണമായിരുന്നു. അസീറിയ സാമ്രാജ്യം ശക്തിപ്പെട്ടു വരികയും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും കീഴടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ആ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് വടക്കൻ രാജ്യമായ ഇസ്രായേലിന് തങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെടുക. അതിനുശേഷം യൂത 150 വർഷത്തേക്ക് തനിച്ചു നിന്നു. ആ തനിച്ച് ഒരു രാജ്യമായി നിന്ന സാഹചര്യത്തിൽ യൂതായ്ക്ക് മിക്കവാറും ഭൂമി മുഴുവനായി നഷ്ടപ്പെട്ടു പറയാം. വളരെ ചുരുങ്ങിയ ഒരു പ്രദേശം മാത്രമേ യൂതായുടേതായിട്ടുണ്ടായിരുന്നുള്ളൂ. മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ 721 ശേഷം യൂതായുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന്. 721 ശേഷം യൂതായിൽ വലിയ മതനവീകരണത്തിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ നിയമാവർത്തന പാരമ്പര്യം രംഗത്ത് വരുന്നതും. പ്രത്യേകിച്ചും 721 ശേഷം ഇസ്രായേലിൻ്റെ നാശത്തിന് ശേഷം അതുപോലൊരു നാശം യൂതായ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉടമ്പടിയുടെ പ്രമാണങ്ങൾ അനുസരിക്കണമെന്നും പൂർണ്ണ മനസ്സോടെ കർത്താവിലേക്ക് മടങ്ങി വരണമെന്നും പ്രവാചകന്മാരുടെ ആഹ്വാനമനുസരിച്ച് ഇസ്രായേലിനെ ക്ഷണിച്ച എഴുത്തുകാർ ഗ്രന്ഥകാരന്മാരാണ് നിയമാവർത്തന ഗ്രന്ഥകാരന്മാർ നമ്മൾ പറയുകയുണ്ടായി. ആ നിയമാവർത്തന ഗ്രന്ഥകാരന്മാരുടെ സ്വാധീനം, പ്രത്യേകിച്ചും ജെറമിയായപ്പോഴുള്ള പ്രവാചകന്മാരുടെ സ്വാധീനത്തിൽ തെക്കൻ രാജ്യമായ യൂദായിൽ വലിയ നവീകരണ ശ്രമങ്ങൾ നടന്നു. ഹെസിക്കിയ രാജാവും ജോസിയ രാജാവും ഇങ്ങനെയുള്ള നവീകരണങ്ങൾക്ക് മുൻ നേതൃത്വം നൽകുകയും ചെയ്തു. പക്ഷേ നവീകരണ ശ്രമങ്ങൾ നടന്നെങ്കിലും രാഷ്ട്രീയമായ ഗൂഢാലോചനകളും അതോടൊപ്പം നടന്നു. 721 ശേഷമുള്ള ഇസ്രായേലിൻ്റെ യൂദായുടെ നിലനിൽപ്പ് വലിയ സംഘർഷഭരിതമായൊരു കാലഘട്ടത്തിലായിരുന്നു. അസീറിയ തോൽപ്പിക്കപ്പെടുകയും 612 നിലവേ നിലംപരിശാവുകയും തൽസ്ഥാനത്ത് ബാബിലോൺ കടന്നു വരികയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണും. അസീറിയയുടെ നാശത്തിന് ശേഷം ഉയർന്നു വന്ന ബാബിലോൺ യൂദായെ തകർത്ത് അടിമകളാക്കി കൊണ്ടുപോകുന്നതാണ് നമ്മൾ 6-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കാണുക. 598 അതിനുശേഷം 587 ബാബിലോൺ ചക്രവർത്തിയായ നബുക്കദ്നേസറിൻ്റെ സൈന്യം യൂദായെ ആക്രമിക്കുകയും ആദ്യത്തെ ആക്രമണത്തിൽ പരാജയപ്പെടുത്തിയ യൂദായിൽ നിന്ന് 10,000 സമൂഹത്തിലെ ഉന്നതന്മാരായവരെ നാടുകടത്തുകയും ചെയ്തു. 10 വർഷത്തിന് ശേഷം ഉടമ്പടി ലംഘിച്ച കലാപത്തിന് കളമൊരുക്കിയ യൂദായെ വീണ്ടും ആ കടന്നാക്രമിച്ച് 2.5 വർഷത്തെ ഉപരോധത്തിന് ശേഷം ജെറൂസലം നശിപ്പിച്ച് ദേവാലയം അഗ്നിക്കിരയാക്കി 20,000 യഹൂദരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്യുന്നു. അതിനു മുമ്പ് ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവായിരുന്ന സെദെക്കിയായെ ബന്ധനസ്ഥനാക്കി അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും രാജാവിന് മുമ്പിൽ തന്നെ വെച്ച് കൊല്ലുകയും അതിനുശേഷം അദ്ദേഹത്തിന് 2 കണ്ണും ചുഴന്നെടുത്ത് കഴുത്തിലും കൈകാലുകളിലും ചങ്ങലയുമായി ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അത് 587. ഇങ്ങനെ 1030 ആരംഭിച്ച രാജഭരണം എന്ന ഇസ്രായേലിലെ ആ ഒരു പ്രത്യേക കാലഘട്ടം 587 അവസാനിക്കുകയാണ്. അത് ബാബിലോൺ പ്രവാസത്തിൻ്റെ ആരംഭമായി. ഇങ്ങനെ ഈ രാജഭരണത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് അവഗ്രഹിക്കുമ്പോൾ കഴിഞ്ഞ തവണ രാജഭരണത്തിൽ നിന്നുണ്ടായ ഏതാനും നേട്ടങ്ങളും അതിൻ്റെ കോട്ടങ്ങളും നമ്മൾ വിലയിരുത്തുകയുണ്ടായി. രാജഭരണത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി രക്ഷാചരിത്രത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്ത് പുതിയ വെളിപ്പെടുത്തലുകൾ ആണ് ലഭിക്കുക, ചില പ്രത്യേക ചില ഉൾക്കാഴ്ചകൾ ചില മാറ്റങ്ങൾ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിലുണ്ടായ മാറ്റം. ഇസ്രായേലിൻ്റെ ദൈവം യാഹ്വേ എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവം വിമോചകനായ ദൈവമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അബ്രാഹത്തിൻ്റെ ദൈവം അബ്രാഹത്തിന് മുമ്പേ പോകുന്ന ഇടയനായിരുന്നു. അബ്രാഹത്തിൻ്റെ ദൈവം പേരു ചൊല്ലി വിളിക്കുന്ന സംരക്ഷണം നൽകുന്ന വഴികാട്ടിയായ ദൈവമാണ്, കൂടെ നടക്കുന്ന ദൈവമായിരുന്നു. മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇസ്രായേലിനെ നയിക്കുകയും ചെയ്ത ദൈവം വിമോചകനായ ദൈവമാണ്. അടിമകൾക്ക് വിമോചനം നൽകുന്ന നിലവിളി കേൾക്കുന്ന ദൈവം, അടിമകളുടെ വിമോചകനായി അവർക്ക് സ്വന്തമായി ഒരു ദേശം നൽകുന്ന അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ദൈവം, അഗ്നിത്തൂണിലും മേഘസ്തംഭത്തിലും അവർക്ക് മുമ്പേ വഴി നടക്കുന്ന ദൈവം, ഈ ദൈവമാണ് പുറപ്പാട് നയിക്കുന്ന ദൈവം. ഈ പുറപ്പാട് നയിക്കുന്ന ദൈവം അദ്ദേഹം അവിടുത്തെ സാന്നിധ്യം പ്രകടമാക്കിയിരുന്നത് അവിടുത്തെ ഉടമ്പടി പ്രമാണങ്ങൾ സൂക്ഷിക്കുന്ന പേടകത്തിലാണ്. പേടകമോ പലകകളോ അല്ല പ്രധാനം, ദൈവത്തിന് വെളിപ്പെടുത്തപ്പെട്ട ഹിതമായിരുന്നു. അപ്പോൾ സ്വന്തം ഹിതം വെളിപ്പെടുത്തുന്നതിലൂടെ സ്വയം വെളിപ്പെടുന്ന ദൈവം, പ്രമാണങ്ങളിലൂടെ ജനമധ്യത്തിൽ സന്നിഹിതനാകുന്ന ദൈവം, അതായിരുന്നു ഉടമ്പടിയുടെ ദൈവം, വിമോചകനായ ദൈവം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കണം. അപ്പോൾ ജനത്തെ ധാർമ്മികമായി നയിക്കുന്ന, പ്രമാണങ്ങളിലൂടെ സന്നിഹിതനാകുന്ന ദൈവം, ആ ദൈവമാണ് ജനത്തിൻ്റെ നേതാവ്, ആ ദൈവമാണ് ജനത്തിൻ്റെ സംരക്ഷകൻ. ന്യായാധിപന്മാരുടെ കാലമായപ്പോഴേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയുടെ വേടകത്തിനേക്കാൾ കൂടുതൽ, ഉടമ്പടിയുടെ വേടകം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിലെ കേന്ദ്രീകൃതമായി എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാതെ പേടകം പല സ്ഥലത്തേക്ക് മാറ്റി മാറ്റി പ്രതിഷ്ഠിച്ചിരുന്നു. അതേസമയം രാജഭരണത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഉടമ്പടിയുടെ പേടകം ജെറൂസലത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ജെറൂസലത്ത് ഉടമ്പടിയുടെ പേടകം സ്ഥാപിക്കുന്നത് ദാവീദാണ്. അതൊരു കൂടാരത്തിലാണ് സ്ഥാപിക്കുക. ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നു കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയാൻ. പക്ഷേ ആലയം പണിയാൻ ദൈവം സമ്മതിച്ചില്ല ദാവീദിനെ. ദാവീദിൻ്റെ മകൻ സോളമനാണ് ദേവാലയം പണിയുന്നത്. അതിമനോഹരമായ ദേവാലയം സോളമൻ ദൈവത്തിന് വേണ്ടി പണിതു. ആ ദേവാലയത്തിൻ്റെ ഏറ്റവും അകത്തെ ഉള്ളറയിൽ അന്ധകാരാവൃതമായ അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പേടകം പ്രതിഷ്ഠിച്ചു. അതോടുകൂടി ജെറൂസലം ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമായി തീർന്നു. ഈ അതിവിശുദ്ധ സ്ഥലം ദൈവത്തിൻ്റെ സിംഹാസനമായി. ജെറൂസലം ദേവാലയം മാത്രമല്ല, ജെറൂസലം പട്ടണവും ദൈവത്തിൻ്റെ നഗരമായി അറിയപ്പെടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സാന്നിധ്യം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ജന ദൈവത്തെ കാണാനായിട്ട് ജെറൂസലത്തേക്ക് വരുന്നു. നല്ലൊരു കാര്യമാണ് ഒരു ആരാധനാലയം ഉണ്ടായിരിക്കുക, എല്ലാവരും ഒരുമിച്ച് കൂടുക. പക്ഷേ അതോടുകൂടി സംഭവിച്ച മറ്റൊന്ന് ദൈവത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിലുണ്ടായ കാതലായ വ്യത്യാസമാണ്. എല്ലായിടത്തും ജനമധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നു ആ ദൈവം. ഇപ്പോഴ് ആ ദൈവം രാജാവിൻ്റെ പ്രൈവറ്റ് ചാപ്പൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഒതുങ്ങുകയായി. ജനത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവിധ്യമല്ലാതായിത്തീരുന്നു. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരാൻ പ്രധാന പുരോഹിതന് മാത്രമേ അനുവാദമുള്ളൂ. ജെറൂസലത്തേക്ക് വന്നെങ്കിലേ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങൾ വിചാരിക്കാൻ തുടങ്ങുമ്പോൾ ജെറൂസലത്തേക്ക് കടന്നു വരിക എന്നത് വലിയൊരു കടമയായി കരുതാൻ തുടങ്ങി. ആരാധനയും പ്രാർത്ഥനയും എല്ലാം ജെറൂസലത്ത് മാത്രമേ പാടുള്ളൂ. തീർത്ഥാടകർ അങ്ങോട്ട് വരണം. അപ്പോൾ ദൈവത്തെ കാണാനായി വരുന്ന ഈ തീർത്ഥാടക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റം ഇതാണ്. ദൈവിക സാന്നിധ്യം പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നു. ജെറൂസലത്ത് വസിക്കുന്ന ദൈവം ഞങ്ങളെ കാണുന്നില്ല എന്നൊരു ചിന്ത കടന്നു വരാനും ഇത് കാരണമായി തീരാം. അതന്നെയുമല്ല, ദൈവാരാധനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുകയാണ് എന്ന് മോശയിലൂടെ പഠിപ്പിച്ചതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ദൈവത്തിന് ആരാധന അർപ്പിക്കുക, ബലിയർപ്പണങ്ങൾ, നേർച്ച കാഴ്ചകൾ, തിരുനാളാഘോഷങ്ങൾ, തീർത്ഥാടനങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച, മതത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ വിശ്വാസത്തിൽ നിന്നും അനുസരണത്തിൽ നിന്നും ധാർമ്മിക ജീവിതത്തിൽ നിന്നും ആഘോഷങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും ആചാര അനുഷ്ഠാനങ്ങളിലേക്കും ശ്രദ്ധ തിരിയുകയായി. അടുത്ത പടിയായിട്ട് ദൈവത്തെ കാണുന്ന രാജാവിനെ പോലെയാണ്, സോളമനെ പോലെ മഹത്വപൂർണനായ രാജാവ്. ആ രാജാവ് ദൈവ ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്ന വിമോചകനതിനേക്കാൾ കൂടുതൽ ജനത്തിൻ്റെ ആരാധന കാംക്ഷിക്കുന്ന സ്വർഗങ്ങളിൽ അഥവാ അതിവിശുദ്ധ സ്ഥലത്ത്, അജ്ഞാതമായ അദൃശ്യമായ സ്ഥലത്ത് ഉപവിഷ്ണനായിരിക്കുന്ന അതിവിശുദ്ധനായ ദൈവമായി പരിഗണിക്കപ്പെടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോൾ തന്നെ ആ ദൈവം തങ്ങളെ കാണുന്നില്ല എന്നൊരു ചിന്തയും മനുഷ്യന് കടന്നു വരാൻ തുടങ്ങി. ഞാൻ കൊണ്ടുവരുന്ന കാഴ്ചകളാണ് ദൈവം കാണുന്നത്, എൻ്റെ ഹൃദയമല്ല എന്ന് എങ്ങനെയോ അവർ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് വലിയ ശക്തമായ പ്രവാചക പ്രതിഷേധമുണ്ടാകുന്നത്. പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് മാറിയതോടുകൂടി സമൂഹത്തിലും വ്യത്യാസമുണ്ടായി. സമൂഹത്തിൽ അനീതിയും അക്രമവും അതിശക്തമായി. അനേകം പേര് ഒന്നുമില്ലാത്ത നിരാധാരായി തീരുമ്പോൾ, അടിമകളായി തീരുമ്പോൾ, ചുരുക്കം പേര് സ്വത്ത് കൈയടക്കാനായിട്ട് ഈ ഭരണ സംവിധാനവും മതാത്മക ചിന്തകളും വിശ്വാസ സംഹിതകളുമൊക്കെ ഉപകരണമാക്കുകയും ചെയ്തു. ഇതോടൊപ്പം ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ വിഗ്രഹാരാധനയുടേതായ ചിന്തകളും കടന്നു വരുന്നതായിട്ട് കാണാം. കാനാൻകാരെ സംബന്ധിച്ച്, വിഗ്രഹാരാധകരെ സംബന്ധിച്ച് ദൈവം എൻ്റെ കാഴ്ചകൾ സ്വീകരിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. ഇസ്രായേൽക്കാരിലും യാഹ്വയെ സംബന്ധിച്ചുള്ള ചിന്ത ഇങ്ങനെയാണ് കടന്നു വരിക. ദൈവത്തെ, കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴും അവരുടെ മനസ്സിൽ തെളിയുന്നത് ബാലിൻ്റെ ചിത്രമാകും. എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ദൈവം, ആ ഞാൻ കൊടുക്കുന്ന കാഴ്ചകളുടെ വലുപ്പമനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചിരുന്ന ദൈവം എന്നൊരു ചിന്ത കടന്നു വരാനായിട്ട് ശ്രമിച്ചു. രാജാവും പുരോഹിതനും ദേവാലയവും രാജകൊട്ടാരവും എല്ലാം അവശ്യമായ സംവിധാനങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സാഹചര്യങ്ങളുമായി അത്തപ്പതിച്ചു പോയൊരു ഒരു ഘട്ടമുണ്ടായി. ഇതാണ് രാജഭരണത്തിൻ്റെ അവസാനം. ദൈവം എല്ലാം ഒറ്റയടിക്ക് തല്ലി തകർക്കുന്നതായിട്ട് കാണും. പ്രവാസത്തോടുകൂടി രാജാവ് അന്ധനായിത്തീർന്നു, കഴുത്തിൽ ചങ്ങലയുമായി അടിമയായി ദേശത്തേക്ക് പോയി. രാജകൊട്ടാരങ്ങൾ അഗ്നിക്കിരയായി, ദേവാലയവും അഗ്നിക്കിരയായി. ദൈവത്തിൻ്റെ നഗരമെന്ന് പറഞ്ഞിരുന്ന ജെറൂസലം പട്ടണം തന്നെ നാശക്കൂമ്പാരമായി തീർന്നു. ഇതാണ് പ്രവാസം. നമ്മൾ അടുത്ത തവണ പ്രവാസത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതാവും. ഈ മാറ്റത്തിൻ്റെ ചിന്താഗതിയിൽ, ജനങ്ങൾ ജീവിതത്തിലുണ്ടായ, ജനത്തിൻ്റെ ചിന്തയിലുണ്ടായ മാറ്റത്തിൽ തിരിച്ചു വിളിക്കാനായി, ദൈവത്തിനടുക്കിലേക്ക്, യഥാർത്ഥ ദൈവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനായി കടന്നു വന്ന വ്യക്തികൾ, പ്രവാചകന്മാർ, അവരെക്കുറിച്ചും നമ്മൾ പിന്നീട് കാണുന്നതാവും. ഇപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനങ്ങൾ, പഠനങ്ങൾ സമാപിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, കരുത്തുറ്റ കരത്താൽ അവിടുന്ന് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശത്ത് വാസം ഉറപ്പിച്ച ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിലും അനീതിയിലും അക്രമങ്ങളിലും ആണ്ടുപോയപ്പോൾ അവരെ അവിടുന്ന് വീണ്ടും കരുത്തുറ്റ കരത്താൽ പറിച്ച് വിദേശത്തേക്ക് വലിച്ചെറിഞ്ഞുവല്ലോ. പ്രവാസത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ ഒരു ആത്മശോധനയ്ക്ക് നിർബന്ധിതരാവുകയാണ്. കർത്താവേ, അങ്ങാണ് അങ്ങു നൽകിയ രാജ്യത്തെയും അങ്ങു നൽകിയ സംവിധാനങ്ങളെയും കാൾ കൂടുതൽ പ്രധാനമെന്നും അങ്ങയുടെ ഹിതമാണ് ഞങ്ങൾ അനുവർത്തിക്കേണ്ടതെന്നും അങ്ങ് ഈ കാലഘട്ടത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. രാജാവും രാജകൊട്ടാരവും ദേവാലയവും ബലിയർപ്പണങ്ങളുമെല്ലാം അങ്ങയെ അറിയുന്നതിനും അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതിനും ഉപകരിക്കുന്നിടത്തോളം മാത്രമേ ഞങ്ങൾക്ക് ഉപകാരമാവുകയുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവേ, ആലയത്തെക്കാൾ കൂടുതൽ പ്രധാനം ആലയത്തിൽ വസിക്കുന്നവനാണെന്നും കാഴ്ചകൾ അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതാണ് എന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് അങ്ങേക്ക് നന്ദി. കർത്താവേ, അങ്ങയുടെ പ്രവർത്തനങ്ങൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ വചനം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.